സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് സ്കൂളിംഗ് സംവിധാനത്തെ പറ്റി അല്ലെങ്കിൽ സ്കൂളിംഗ് സിസ്റ്റത്തെ പറ്റി സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ടോപ്പിക്ക് ഇന്ന് സംസാരിക്കാൻ തിരഞ്ഞെടുത്തതിനൊരു കാരണമുണ്ട്. എൻ്റെ കൊളീഗ്, എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു ഫിൻലൻഡുകാരനായിട്ടുള്ളൊരു കൊളീഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹമായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് മീറ്റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം മിക്കവാറും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഞാനിത് സ്കൂളിൽ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ അദ്ദേഹം പറയും. അപ്പോൾ പലപ്പോഴായപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ തമാശയായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊന്നും സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല, അല്ല എന്തെങ്കിലും ഉപയോഗമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ സ്കൂളിൽ പഠിക്കാറില്ല എന്ന് ഞാനിങ്ങനെ അദ്ദേഹത്തോട് തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവരുടെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ മിക്കവാറും കാര്യങ്ങൾ ചെയ്യുകയാണ്, പ്രത്യേകിച്ച് ഏർലി എലമെൻ്ററി സ്കൂൾ സംവിധാനത്തിൽ അവർ പല കാര്യങ്ങളും ചെയ്ത് പരിശീലിക്കുകയാണ്. അതായത് ഹിസ്റ്ററി പോലും അവർ ഓരോ ആക്ടിവിറ്റീസായിട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ടീച്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അതാണ് അവരുടെ പ്രധാനമായിട്ടുള്ളൊരു പഠനം. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് നമ്മളുടെ നാട്ടിലെ, നമ്മുടെ ഇന്ത്യയിലെ, കേരളത്തിലെ സ്കൂളിംഗ് സംവിധാനം എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കൊരു കൃത്യമായ ഒരു ആൻസർ പറയാൻ പറ്റില്ല. നമ്മളുടെ നല്ല സ്കൂളിംഗ് സിസ്റ്റം വ്യത്യസ്തമാണ്, ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു ഗവൺമെൻറ് സ്കൂളിലെ സ്കൂളിംഗ് സംവിധാനം. മാത്രമല്ല സിലബസ് വ്യത്യസ്തമാണ്. ഈവൻ വില്ലേജസിലെയും അല്ലെങ്കിൽ സിറ്റിയിലെയും വിദ്യാഭ്യാസ നിലവാരം വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം നമുക്ക് ഇല്ല. അപ്പോൾ ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സ്കൂളിംഗ് സംവിധാനത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഈ ഒരു ടോപ്പിക്ക് എന്തുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് ആക്കിക്കൂടാ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ടോപ്പിക്കിലേക്ക് വന്നത്. എൻ്റെ പേര് രാജേഷ് മുരളീധരൻ. പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇതെൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും, ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ആപ്പിളിലോ സ്പോട്ടിഫൈയിലോ എവിടെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കണം. എല്ലാവർക്കും സ്കൂളിലേക്ക് എന്ന പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രധാനമായിട്ടും 1 മുതൽ 10 വരെയുള്ള കാലഘട്ടത്തെയാണ് സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വ്യത്യാസമാണ്. നമ്മൾ എൽ കെ ജിയും യു കെ ജിയും അല്ലെങ്കിൽ 11, 12 +1, +2 കൂടെ ചേർന്ന് ഒരു 14 വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂൾ കാലയളവാണ് നമുക്ക് പൊതുവിലുള്ളത്. പക്ഷേ നമ്മളുടെ ഒരു സ്കൂൾ സംവിധാനത്തിലുള്ളൊരു പ്രധാന പോരായ്മ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു കോമൺ സ്കൂളിംഗ് സിസ്റ്റം ഇല്ല. സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പൊതുവിൽ നമ്മളെല്ലാവരും അംഗീകരിക്കും. പക്ഷേ അത് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ വിദ്യാഭ്യാസമാണോ കിട്ടുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം എല്ലാ സ്കൂളുകളും, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ടാവണം. തരത്തിലുള്ള സിലബസിൽ പഠിച്ച് 2 തരത്തിലുള്ള ക്വാളിറ്റിയിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ പുറത്തു വരുന്ന കുട്ടികളെ നമ്മൾ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സമൂഹത്തിലെ തുല്യരായിട്ടുള്ള പൗരന്മാരാവണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവരവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മുഴുവൻ വിവേചനം നേരിട്ടിട്ട് ഒരു സമയത്ത് വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒരേ പൗരന്മാരാണ് എന്ന് പറയുന്നതിൽ വലിയൊരു പ്രോബ്ലം, ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം എല്ലാ സ്കൂളുകളും. എല്ലാ ടീച്ചർമാർക്കും അല്ലെങ്കിൽ സ്കൂളിന് മൊത്തത്തിൽ തന്നെ ഫണ്ട് ചെയ്യുന്നത് ഗവൺമെൻറ് നേരിട്ടായിരിക്കണം, ടാക്സ് പേയേഴ്സിൻ്റെ പൈസയിൽ നിന്നായിരിക്കണം. മറ്റ് ഫണ്ടിങ് സ്കൂളുകൾക്ക് ആവശ്യം ഉണ്ടാവരുത്, അല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഉണ്ടാവണം. അല്ലെങ്കിൽ രാജ്യത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വലിയ സ്കൂളിൽ പഠിക്കുന്ന വലിയ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് അത് റിസർവ് ചെയ്യപ്പെടും. അതിന് എക്സെപ്ഷൻസ് ഉണ്ടാവും. 1-2 പേര് ഇതിനെല്ലാം തരണം ചെയ്ത് പഠിച്ചു വരാം. പക്ഷേ അതൊരു എക്സാമ്പിളല്ല. പൊതുവിൽ എല്ലാവർക്കും ലഭിക്കേണ്ടുന്നത് ഒരേ ട്രീറ്റ്മെൻറ്റാണ്. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരേ എല്ലാ പൗരന്മാരും ഒരു രാജ്യത്ത് സമന്മാരാണ്, തുല്യന്മാരാണ് എന്ന് പറയണമെങ്കിൽ ആ രാജ്യത്ത് വിദ്യാഭ്യാസമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് സ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും സൗജന്യവും പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലും ആയിരിക്കേണ്ടതുണ്ട്. അടുത്ത പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. അതായത് ഒരു വിദ്യാർത്ഥി വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ എന്തായിരിക്കണം ആ കുട്ടി അതുവരെ ആർജിച്ചിട്ടുണ്ടാവേണ്ടത് എന്നുള്ള കാര്യമാണ്. അതിൻ്റെ അളവുകൾ തീർച്ചയായിട്ടും സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെങ്കിലും പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കാവരുത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ സ്കില്ലുള്ള കുട്ടികളെ അല്ല വേണ്ടത്. ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ പലതരത്തിലുള്ള സ്കില്ലുള്ള നൈപുണ്യമുള്ള കുട്ടികളുണ്ടാവേണ്ടതുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളൊരു പരമപ്രധാനമായ ലക്ഷ്യമായിരിക്കണം ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഇത് കൂടാതെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു കുട്ടി നിർബന്ധമായും, അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട കുറേ ലക്ഷ്യങ്ങളും ഉണ്ടാവാം. അതും ഒരു പരീക്ഷ നടത്തി അതിൽ കഴിവ് തെളിയിക്കേണ്ട കാര്യമല്ല. പക്ഷേ അതിന് കണ്ടിന്യൂസ് അസസ്മെൻറ്റിലൂടെ കണ്ടെത്താൻ കഴിയുന്ന സ്കൂൾ സംവിധാനമായിരിക്കണം ഉണ്ടാവേണ്ടത്. അത് സമയാസമയങ്ങളിൽ ടീച്ചർക്ക്, സ്കൂളിലെ ടീച്ചർക്ക് അത് കറക്റ്റ് ചെയ്യാൻ കഴിയണം. ആ നിലവാരത്തിലേക്ക് എല്ലാ കുട്ടികളെയും എത്തിക്കാനായിട്ട് കഴിയണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികളെയും ബേസിക്കായിട്ടുള്ള കുക്കിംഗ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ട്രാഫിക് റൂൾസിൽ ബോധവാന്മാരായിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും വായിക്കാനും എഴുതാനും അറിയുക, അല്ലെങ്കിൽ ഒരു എലമെൻ്ററി മാത്തമാറ്റിക്സിൽ ബേസിക് സ്കിൽസ് ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കുട്ടികൾക്കും ബേസിക് സ്കില്ലുണ്ടാവുക. അത് സമയാസമയങ്ങളിൽ പോരായ്മകൾ കണ്ടെത്തി കറക്റ്റ് ചെയ്ത് ഈ നിലവാരത്തിലേക്ക് എല്ലാ കുട്ടികളെയും എത്തിക്കാൻ കഴിയുക. അതുമാത്രമല്ല, അതിനുശേഷം വരുന്ന ഓരോ കാലഘട്ടത്തിലും ഈ കുട്ടിയുടെ കഴിവെന്താണ് എന്ന് തിരിച്ചറിയാനുള്ളതും അത് കുട്ടിയുടെ പേരൻസിനെ അറിയിക്കാനായിട്ടും ആ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് ആ കുട്ടിയെ സഹായിക്കാൻ ഉതകുന്നതുമായിരിക്കണം സ്കൂളിലെ വിദ്യാഭ്യാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഒരു സ്കൂൾ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കുട്ടിക്ക്, ഒരു ഹൈസ്കൂളിലേക്ക് എത്തുന്ന കുട്ടിക്ക് ഏതെങ്കിലും ആ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവണം, അല്ലെങ്കിൽ ആ തൊഴിലിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവണം. ഇത്രയും കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പൂർണ്ണമായും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയാണ്. അല്ലാതെ നമ്മളെ എല്ലാ കുട്ടികളും പദ്യം ചൊല്ലണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പല ആൾക്കാരും പിന്തള്ളപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും പദ്യം ചൊല്ലാൻ കഴിഞ്ഞുകൊണ്ടെന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ സ്കൂളുകളിലും തുല്യ നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് മ്യൂസിക്കിൽ താല്പര്യമുണ്ട്, പക്ഷേ സ്കൂളിൽ മ്യൂസിക് ടീച്ചറില്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് ആ സ്കില്ല് വികസിപ്പിക്കുക അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഡ്രോയിങ്ങിൽ താല്പര്യമുണ്ട്, അപ്പോൾ ആ കുട്ടിക്ക് ആ സ്കില്ല് പരിപോഷിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ആ സ്കൂളിൽ ഉണ്ടാവണം. അതേപോലെ നീന്തൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടിക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സ്കൂളുകളിലും ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന പോരായ്മ നമ്മളുടെ മൂല്യ നിർണയത്തിലാണ്. അതായത് ഒരു കുട്ടിയുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത് ആ കുട്ടിക്ക് ആകെ ലഭിച്ച A+കളുടെ എണ്ണം വെച്ചിട്ടല്ല, ആ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചായിരിക്കണം. അപ്പോൾ അഭിരുചി കണ്ടെത്തണമെങ്കിൽ ആ കുട്ടിയുടെ സ്കൂളിലെ ടീച്ചർമാരുടെ കണ്ടിന്യൂസ് ഇവാലുവേഷനും അതുമായി ബന്ധപ്പെട്ട് കുട്ടി നടത്തിയ പ്രവർത്തനങ്ങളും എല്ലാം അനലൈസ് ചെയ്തിട്ടായിരിക്കണം. അല്ലാതെ വർഷത്തിലൊരിക്കൽ നടത്തുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ പരീക്ഷ കൊണ്ട് ഒരാളുടെയും അഭിരുചി അളക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മൂല്യനിർണ്ണയം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം തീർത്ത് ഇല്ലാതാക്കുകയോ ചെയ്തിട്ട് ആ കുട്ടിയുടെ ടീച്ചർമാർ കണ്ടെത്തുന്ന അഭിരുചികൾക്കനുസരിച്ച് കുട്ടി ആ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കണം ആ കുട്ടിയെ മൂല്യനിർണ്ണയം നടത്തേണ്ടത്. അതായിരിക്കണം ആ കുട്ടിയുടെ ഉപരിപഠനത്തിനുള്ള ചവിട്ടുപടി. അല്ലാതെ ആ കുട്ടിക്ക് അവസാന പരീക്ഷയിൽ കിട്ടിയ A+കളുടെ എണ്ണം വെച്ചിട്ടായിരിക്കരുത് ഒരു കുട്ടിയെ മൂല്യനിർണ്ണയം നടത്തേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ പഠിക്കുന്ന ഭാഷ സ്കൂളുകളിൽ ഇപ്പോൾ മിക്കവാറും കുട്ടികൾ 3-4 ഭാഷകൾ പഠിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും മാതൃഭാഷയും പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ഒരു സബ്ജക്റ്റായിരിക്കും. ഇതുകൂടാതെ വിദേശ ഭാഷകളും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പഠിക്കുന്ന ഭാഷകളിൽ ഒന്നുപോലും വൃത്തിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല മിക്കവർക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് പോലും നമ്മൾ പരീക്ഷ എഴുതുന്നതും പഠിപ്പിക്കുന്ന മീഡിയവും എല്ലാം ഇംഗ്ലീഷാണ്. എന്നിരുന്നാൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വൃത്തിയായിട്ടൊരു ലെറ്റർ എഴുതുക, ഇത്തരം കാര്യങ്ങളൊന്നും സാധ്യമായിരുന്നില്ല. പക്ഷേ ജോലി കിട്ടി, പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടി, 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന എല്ലാ പോരായ്മകളും പരിഹരിക്കപ്പെട്ടു. അതായത് വൃത്തിയായി ലെറ്റർ എഴുതും, വൃത്തിയായി സംസാരിക്കുക, അപ്പോൾ അതിന് ഒരു വർഷത്തിൽ താഴെ സമയം എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ഭാഷ പഠിപ്പിക്കണം എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മളുടെ ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോയം പഠിപ്പിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പരീക്ഷയ്ക്ക് സ്പെസിഫിക്കായിട്ട് നമ്മൾ ഭാഷ പഠിക്കുന്നതും അല്ല. അപ്പോൾ അതിന് ഒരു അക്കാഡമിക് കരിക്കുലം തന്നെ തയ്യാറാക്കേണ്ടതും നമ്മളെങ്ങനെ നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് ഈസിയായി നമ്മുടെ ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞു, അതേ സിസ്റ്റം തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റണം. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിലുണ്ടാകുമ്പോൾ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് പ്രധാന ലിമിറ്റേഷൻസ് എന്ന് പരിശോധിക്കാം. ഇത്തരം ഒരു സംവിധാനം പ്രാവർത്തികമാക്കുമ്പോൾ പ്രധാനമായും വരുന്നൊരു പ്രശ്നമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതായത് ഒരു കുട്ടിയുടെ മൂല്യനിർണ്ണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനായിരിക്കും. അപ്പോൾ ആ അധ്യാപകനോടുള്ള പരസ്പര വിശ്വാസം വളരെ പരമപ്രധാനമാണ്. പിന്നെ മറ്റൊരു പ്രധാന ചലഞ്ചാണ് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ശേഷം വരുന്ന, സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വരുന്ന ഉപരിപഠനത്തിന് എങ്ങനെയാണ് കുട്ടി ക്വാളിഫൈഡ് ആവുക. അത് ഈ ടീച്ചർ നിർത്തിയിരിക്കുന്ന മൂല്യനിർണ്ണയത്തെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കുമോ അതെയോ കുട്ടിയുടെ അഭിരുചി പരിശോധിക്കാനായിട്ട് പിന്നെയും കടമ്പകളുണ്ടാവുമോ. മാത്രമല്ല എല്ലാ കുട്ടികളും ഏകദേശം ഒരേ അക്കാഡമിക് മികവോടുകൂടി തന്നെ പാസ്സായി വന്നിരിക്കുന്നവരായിരിക്കും ഈ സിസ്റ്റത്തിൽ. അപ്പോൾ എന്ത് ക്രൈറ്റീരിയനെ അടിസ്ഥാനമാക്കിയായിരിക്കും കുട്ടിക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകളുണ്ടാവുക? തീർച്ചയായിട്ടും ഈ ടീച്ചർ, ഈ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്ത് ടീച്ചറുടെ ഫീഡ്ബാക്കും, അത് ഒറ്റത്തവണയായിരിക്കില്ല, കണ്ടിന്യൂസ് ആയി നടത്തിയിരിക്കുന്ന ഇവാലുവേഷനായിരിക്കും, അതും റെക്കോർഡഡ് ആയിരിക്കും. അത് ഏറ്റവും മികച്ചതായിരിക്കും അത് ഇപ്പോഴുള്ള ഈ സിസ്റ്റത്തേക്കൾ, അതായത് നമ്മളുടെ മാർക്ക് ബേസ്ഡോ അല്ലെങ്കിൽ ഗ്രേഡ് ബേസ്ഡോ ആയിട്ടുള്ള സിസ്റ്റത്തേക്കാൾ മികച്ചതായിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ അതിൽ ടീച്ചർക്ക് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ടീച്ചർക്ക് അത് പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും അത് കുട്ടിയുടെ ഭാവിയെ സ്വാധീനിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ടീച്ചറും കുട്ടിയുടെ കുട്ടിയുടെ രക്ഷിതാക്കളും കുട്ടിയും തമ്മിലുള്ളൊരു വിശ്വാസം, അത് ഈ കാര്യത്തിന് പരമപ്രധാനമായിട്ടും ബാധിക്കും. മാത്രമല്ല ഒരു കുട്ടിയെ ഉപരിപഠനത്തിന് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ജോലിക്ക് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു പ്രോസസ്സായിരിക്കും. അതായത് ആ സമൂഹത്തിന് ആവശ്യമുള്ള അത്രയും സീറ്റുകളായിരിക്കും ആ മേഖലയിൽ, അതായത് അധ്യാപനത്തിലായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഉണ്ടാവുക. അപ്പോൾ ആ സീറ്റിലേക്ക് ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ അഭിരുചിയുള്ള കുട്ടികളെ ആയിരിക്കും അതിനകത്തേക്ക് ഈ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിഫൈൻ ചെയ്യുന്ന ക്രൈറ്റീരിയ, അതായത് പൊതുവിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ടാവും അവരെ സെലക്ട് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഇപ്പോൾ ടീച്ചർമാരാവാനായിട്ട് എല്ലാവരും ഡിഗ്രിക്ക് ശേഷം ബി എഡ് പഠിക്കുന്നത് പോലെ ആയിരിക്കില്ല. അപ്പോൾ സമൂഹത്തിന് എത്ര ടീച്ചർമാരെ ആവശ്യമുണ്ടോ അത്രയും സീറ്റുകളായിരിക്കും, അല്ലെങ്കിൽ അതിൽ കുറച്ചല്പം കൂടുതൽ മാത്രം സീറ്റുകളായിരിക്കും സമൂഹത്തിൽ അവൈലബിൾ ആവുക. അപ്പോൾ ഒരു ടീച്ചറാവുന്നു എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ആയിരിക്കില്ല, അത് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് ആ ടീച്ചിങ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ ബി എഡിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് തിരിയാൻ വേണ്ടുന്ന യോഗ്യതയിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം ഈ യോഗ്യത നേടുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഈ ടീച്ചിങ് ജോലിയിലേക്ക് തന്നെ എത്തിപ്പെടാൻ കഴിയുകയും ചെയ്യും. സമൂഹത്തിൽ അത്രമാത്രം ടീച്ചർമാരെ ആവശ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ജോലിക്ക് വേണ്ടി ആൾക്കാർ പഠിക്കുന്നത് മാറുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ജോലിയിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്യും. അതാണ് സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നൊരു വലിയ മാറ്റം, അല്ലെന്നുണ്ടെങ്കിൽ അതാണ് സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു നാളെ നമുക്കുണ്ടാകുമെന്ന് പ്രത്യാശയോടുകൂടി ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള വീക്ക് ആശംസിക്കുന്നു. ഈ പോഡ്കാസ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ഞായറാഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം.